10 വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ചാണല്ലോ യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. തന്റെ ദേശത്ത് വെട്ടിക്കിളി വിതച്ച നാശത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചതിന് ശേഷം വളരെ വിദഗ്ധമായി പ്രവാചകൻ യുഗാന്ത്യത്തിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. യഹോവയുടെ ദിവസം, യഹോവയുടെ ദിവസത്തെക്കുറിച്ച് താൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. ആ ദിവസം അയ്യോ കഷ്ടം, യോവേലേ നീ സംസാരിക്കുന്നത് ഏത് ദിവസത്തെക്കുറിച്ചാണ്? യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്നും സംഹാരം പോലെ വരുന്നു. ഭാവിയിൽ വരുവാൻ പോകുന്നു ആ ദിവസം, ആ വലിയ സംഭവത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനം പോലെ, ഒരു ചെറിയ മാതൃകയായി ഇപ്പോൾ ദേശത്ത് നടക്കുന്ന നാശത്തെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. യഹോവയുടെ ദിവസം വരുന്നതിന്റെ ഒരു രൂപമാണിത്. ഈ വെട്ടിക്കിളിയാൽ ഉണ്ടായ നാശം തീർച്ചയായും ജനങ്ങളെ ജാഗരൂകരാക്കിയിട്ടുണ്ട്. ഇനിയും യോവേൽ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന എന്തോ അവരോട് പറയുവാൻ പോവുകയാണ്. ഭാവിയിൽ വരുവാൻ പോകുന്നതായി ദാവീദിനോട് വാഗ്ദത്തം ചെയ്തത് ഒരു രാജ്യത്വമായിരുന്നു. ആ രാജ്യം ഭരിക്കുവാനായി ദാവീദിനെ ഉയർത്തും. ആ സമയത്ത് യുദ്ധം നിന്നുപോകും, ഭൂമിയിലെല്ലായിടവും സമാധാനമുണ്ടാകും. ഈ കാര്യത്തെക്കുറിച്ച് എല്ലാ പ്രവാചകന്മാരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ യോവേൽ ഇവിടെ പറയുന്ന കാര്യവും അവർ പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ ദിവസം വരുന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേണം യഹോവയുടെ ദിവസം മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ ദിവസം എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്ന കാലത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. നെബുക്കനേസർ മുതൽ ആകുന്നു ഇത് ആരംഭിച്ചത്. ജാതികളുടെ കാലം എന്നാണ് ക്രിസ്തു ഇതിന് പേര് കൊടുത്തത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. നാം ജീവിക്കുന്നത് മനുഷ്യന്റെ ദിവസത്തിലാകുന്നു. ഇന്ന് വിധി പറയുന്നത് മനുഷ്യനാണല്ലോ. നാം സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും, പക്ഷെ ദൈവത്തോട് നാം അപേക്ഷിക്കാറില്ല. നാം അവനെ മൊത്തമായും മറന്നു കളഞ്ഞു. ആണയിടുവാനും ദൈവദൂഷണം പറയുവാനുമുള്ള ഒരു പേരായി മാത്രം ദൈവത്തിന്റെ പേര് ഇന്ന് അവശേഷിച്ചു കഴിഞ്ഞു. നാം മനുഷ്യന്റെ ദിവസത്തിലാകുന്നു ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യമഹത്വവാദം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ലോകത്തിലെ പ്രശ്നങ്ങൾ തനിക്ക് തന്നെ പരിഹരിക്കാമെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു. പക്ഷേ അവർ എന്തു നേടി? ലോകത്തെ മനുഷ്യൻ തന്റെ പരിശ്രമത്താൽ കുഴച്ചു മറിച്ചിട്ടിരിക്കുകയല്ലേ ഇന്ന്? തന്റെ കയ്യിൽ സകല പ്രശ്നത്തിനും ഉത്തരമുണ്ട് എന്ന ഭാവത്തോടെയാണ് ഓരോ പുതിയ രാഷ്ട്രീയ നേതാക്കളും രംഗപ്രവേശനം ചെയ്യുന്നത്. പ്രിയ സുഹൃത്തെ, അവരുടെ ഒന്നും കയ്യിൽ ഒരു ഉത്തരവുമില്ല. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ മനുഷ്യരെ കൊണ്ട് സാധ്യവുമല്ല. പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായി വരുന്നവർ എങ്ങനെയെങ്കിലും കസേരയിൽ കടിച്ചു ഞാലുവാൻ കുറെ നാൾ മിണ്ടാതിരിക്കും, പിന്നീട് കൈമലർത്തി കാണിച്ച് നിസ്സഹായരായി വെളിയിൽ പോകുന്നു. ഇതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ആഗതമാകുന്ന വേറൊരു ദിവസത്തെക്കുറിച്ച് ദൈവതിരുവചനം പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവസം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ും 8-ും വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് എഴുതി, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായി നാം ഇരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. എന്താണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാൾ? താൻ തന്റെ സഭയെ ഈ ഭൂമിയിൽ നിന്നും ചേർത്ത് കൊണ്ടുപോകുവാൻ വരുന്ന ദിവസം. അതിനുശേഷം സഭ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാക്യം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യമാകുന്നു. അതിപ്രകാരമാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന്. യേശു ക്രിസ്തു നമ്മെ ഈ ലോകത്തിൽ നിന്നും ചേർത്ത് തന്റെ മുൻപിൽ നിർത്തുന്ന ആ ദിവസം വരെ അവൻ നമ്മെ സൂക്ഷിക്കുവാൻ പോവുകയാണ്. എന്തൊരു അനുഗ്രഹീതമായ പ്രത്യാശ! പുതിയ നിയമവും പഴയ നിയമവും യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇപ്രകാരമാണ്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എടുത്തുകൊള്ളപ്പെടുമോ എന്ന ഭയം തെസലോനിക്ക സഭയിലെ വിശ്വാസികൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു. യഹോവയുടെ ദിവസത്തിലൂടെ വിശ്വാസികൾ കടന്നു പോകേണ്ടി വരില്ല എന്ന് പൗലോസ് തെസലോനിക്കയിലെ വിശ്വാസികളെ ധൈര്യപ്പെടുത്തി പറയുകയാണ്. യഹോവയുടെ ദിവസം എന്നാൽ എന്ത് എന്ന് യോവേൽ വ്യക്തമാക്കും. അത് അന്ധകാരവും ദുഃഖപൂർണവും പ്രയാസമേറിയതുമായിരിക്കും. ഇതാണ് പ്രവാചകൻ പറയുന്നത്. എബ്രായരുടെ ചിന്താഗതി എന്തായിരുന്നെന്നാൽ അവർ പൊടുന്നനവേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നായിരുന്നു ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്ഥിതി. പക്ഷേ യോവൽ പറയുന്നത് ശ്രദ്ധിച്ചാലും യഹോവയുടെ ദിവസം രാത്രിയോടും അന്ധകാരത്തോടും കൂടി ആരംഭിക്കുമെന്നാണ്. അന്ധകാരം എന്നത് മഹോപദ്രവകാലമാകും. വെട്ടുക്കിളി നാല് പ്രത്യേക കൂട്ടമായി വന്ന് നാശം വിതച്ചതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ നാല് കുതിരകളെ ഓടിക്കുന്നവർ മഹോപദ്രവകാലത്ത് അവയിൽ കയറി ഓടിക്കും. തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ക്രിസ്തു വരുന്നതും യഹോവയുടെ ദിവസം എന്നതിൽ പെടും. അപ്പോൾ അവന്റെ ജനം അവന്റെ സാന്നിധ്യമാകുന്ന സൂര്യപ്രകാശത്തിലേക്ക് പ്രവേശിക്കും. പഴയ നിയമത്തിലെ പ്രത്യാശ അതായിരുന്നു. പഴയ നിയമം പഠിപ്പിച്ചിരുന്നതും അത് തന്നെയായിരുന്നു. യഹോവയുടെ ദിവസം ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിൾ മുഴുവനായി പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ താൻ യഹോവയുടെ ദിവസം എന്നതുകൊണ്ട് മനസ്സിലാക്കിയത് വിശദീകരിച്ചൊരിക്കൽ എനിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. താൻ മനസ്സിലാക്കിയത് എന്തെന്ന് വളരെ വളരെ വേദവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിശദീകരിച്ചുവെങ്കിലും യോവേൽ പ്രവചനത്തിൽ നിന്നും ഒറ്റ വാക്യം പോലും ചേർത്തില്ല. യോവേലാകുന്നു ഈ വിഷയത്തിൽ കാര്യമായി സംസാരിച്ചിട്ടുള്ളതെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കിയില്ല. പ്രവചനം എഴുതിയവരിൽ ആദ്യത്തെ ആളാകുന്നുവല്ലോ യോവേൽ. യോവേൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്തോ ആകുന്നു യഹോവയുടെ ദിവസമെന്ന് താങ്കൾക്ക് സമർത്ഥിക്കുവാൻ സാധ്യമല്ല. അവൻ വിശദീകരിക്കുന്ന പരിപാടിയിൽ ഉൾക്കൊള്ളുന്നതായിരിക്കണം മറ്റേ വിശദീകരണം. തനിക്ക് പിൻപേ വന്ന എല്ലാ പ്രവാചകന്മാരും പല പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. യഹോവയുടെ ദിവസം എന്ന് 75 പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ആയതിൽ യഹോവയുടെ ദിവസം എന്ന 5 പ്രാവശ്യവും ആ ദിവസം എന്ന് 1 പ്രാവശ്യവും യോവേൽ പ്രവചനത്തിൽ നാം കാണുന്നു. യഹോവയുടെ ദിവസത്തെക്കുറിച്ച് എല്ലാ പ്രവാചകന്മാർക്കും വളരെയധികം പറയുവാനുണ്ട്. തിരുവചനത്തിൽ തുടർച്ചയായി ഉപയോഗിച്ചിട്ടുള്ള അർത്ഥം നാം കാണുന്നത് വളരെ അർത്ഥനിബിഡമായ ഒരു വാക്കായിട്ടാണ് ഇതിനെ. ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ സമയത്തെ മനുഷ്യന്റെ ദിവസം എന്ന് പറയാം. തന്റെ സഭയെ ഈ ഭൂമിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെടുന്ന ആ കാലത്തിന് യേശുക്രിസ്തുവിന്റെ ദിവസം എന്ന് പറയാം. അതിനുശേഷം യഹോവയുടെ ദിവസം മഹോപദ്രവത്തോടെ ആരംഭിക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ വിധത്തിൽ നാം ആഴ്ചയുടെ ഓരോ ദിവസങ്ങൾക്ക് പേര് കൊടുക്കുന്നു. ദൈവവും കാലങ്ങൾക്ക് ഓരോ പേര് കൊടുത്തിരിക്കുന്നു. ഇത് മനുഷ്യൻ ചിന്തിച്ച് കണ്ടുപിടിച്ചതല്ല, പിന്നെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 1:10 പറഞ്ഞിരിക്കുന്ന കർത്തൃദിവസവും യഹോവയുടെ ദിവസവും ഒന്നല്ല. കർത്തൃദിവസം എന്നത് ആഴ്ചയുടെ ആരംഭ ദിവസമാകുന്നു എന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നുണ്ട്. ചിലർ വാദിക്കാറുണ്ട് കർത്താവിന്റെ നാളും കർത്തൃദിവസവും ഒന്നാകുന്നു, കാരണം രണ്ടിനും ഒരേ പദങ്ങളാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാകുന്നു. കർത്താവിന്റെ ദിവസവും കർത്തൃദിവസവും രണ്ട് സംഗതികളാകുന്നു എന്ന് നാം മറന്നു പോകരുത്. കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നതാണ് നാം ഇവിടെ കാണുന്നത്. കർത്തൃദിവസം എന്ന് പറയുന്നത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടിൽ നാം വായിക്കുന്നു. ഇവിടെ ഇനി 16 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വെട്ടിക്കിളിയാൽ ഉണ്ടായ നാശത്തെക്കുറിച്ച് യോവൽ തുടർന്ന് സംസാരിക്കുകയാണ്. എന്തെല്ലാം ആയാലും വളരെ ദോഷം വരുത്തി വെച്ച ഒരു സംഭവമായിരുന്നു അത്. ദൈവത്തിന്റെ ആലയത്തിൽ സന്തോഷമോ ഉല്ലാസമോ ഇല്ലാതായി. ഇന്നത്തെ ആരാധനകളിലെയും സ്ഥിതി ഇതുതന്നെയല്ലേ? സർവശക്തനായ സ്നേഹസ്വരൂപനായ ഒരു പിതാവിന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്ന ചിന്ത ആരെയും ഭരിക്കുന്നില്ല. ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്, പക്ഷേ സന്തോഷമില്ല. സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിലെ സന്തോഷം അളവറ്റതായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. 27 സങ്കീർത്തനം 4 വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവന്റെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ദൈവസാന്നിധ്യമുള്ള ദൈവാലയത്തിൽ പാർക്കണം എന്നതായിരുന്നു. കോരഹൂതന്മാർ പാടി തോർക്കുന്നില്ലേ, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. 122 സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയത് എന്താണെന്ന് അറിയാമോ? യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇന്ന് ഈ സന്തോഷം കാണുവാനേ ഇല്ലല്ലേ. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കുവാനാണ് നാം ദൈവത്തെ വിളിക്കുന്നതും ദൈവാലയത്തിൽ പോകുന്നതുമൊക്കെ. പക്ഷേ നാം ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കിട്ടാത്തത് കൊണ്ട് ഒരു സന്തോഷവുമില്ല. ആരെയും കുറ്റം പറയുകയല്ല. പ്രവാചകൻ പറയുന്നു നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും സന്തോഷവും ഉല്ലാസഘോഷവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന്. ഈ സന്തോഷം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തതാണ്. സ്നേഹവാനായ പിതാവിന്റെ സന്നിധിയിൽ മകന് എന്തൊരു സന്തോഷമായിരിക്കും ഇല്ലേ? അങ്ങനെയാണല്ലോ മക്കൾ. ഇന്ന് നാം പലപ്പോഴും ആരാധനയ്ക്ക് പോകുന്നത് ക്ലബിൽ പോകുന്നത് പോലെ ആകുന്നുവോ? എന്റെ സംശയം അങ്ങ് ചോദിച്ചു പോയതാണ്. മറ്റുള്ളവരെ ഒന്ന് കാണണം, ഹാജര് വെക്കണം. അത്രമാത്രം. ഈ സ്ഥിതി മാറിയെങ്കിലേ യഥാർത്ഥ സന്തോഷം കൈവരിക്കുവാൻ സാധിക്കൂ. നാമായി തന്നെ ആരാധനയ്ക്ക് പോകുമ്പോൾ നാം ഒട്ടും തെറ്റില്ലാതെ, ഞാൻ ഉദ്ദേശിച്ചത് വ്യാജഭാവമില്ലാതെ എന്നാണ്. നാം എല്ലാം തെറ്റുകാരാണല്ലോ. വ്യാജഭാവമില്ലാത്തവരായി ഞാനായി തന്നെ പോകുമ്പോൾ അതിന്റെ പ്രത്യേകത, അതിന്റെ സുഖം ഒന്ന് വേറെയാണ്. 17-ാം വാക്യത്തിൽ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞു പോയിരിക്കിയാൽ പാണ്ടികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം മുളച്ചു വരുവാൻ പോലും സാധിക്കുന്നില്ല, വന്ന മുള പോലും വെട്ടിക്കിളി തിന്നു തീർത്തു. ധാന്യം കരിഞ്ഞു പോയിരിക്കിയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. എത്ര ശോചനീയമായ സ്ഥിതിയിലാണ് പ്രവാചകന്റെ ജനം ഇപ്പോൾ. 18-ും 19-ും വാക്യങ്ങൾ, മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായ്ക കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു. യഹോവേ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങൾ എല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ. ദേശം മുഴുവൻ വെട്ടിക്കിളി നശിപ്പിച്ചതിനാൽ ഇന്നവർ അനുഭവിക്കുന്ന ക്ഷാമമാകുന്നു ഇവിടെ വിശദീകരിക്കുന്നത്. ദേശത്തെ ദുസ്ഥിതി വിശദീകരിക്കുന്ന ചില വാക്യങ്ങളാണിത്. ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു. ഒന്നുമില്ലാതെ വന്നാലും ആടുകൾ പുല്ലിന്റെ വേര് തിന്നുകൊള്ളും. പക്ഷേ യോവേലിന്റെ കാലത്തെ ആടുകൾ പോലും ദണ്ണം അനുഭവിക്കുകയാണ്. നിലം തീക്കിരയായതുപോലെ എല്ലാം വെട്ടിക്കിളി വെളുപ്പിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഒടുവിലത്തെ വാക്യം, 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കിരയായിത്തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു. വളരെ ഭീകരവും അപകടകരവുമായ ഒരു സമയം ആയിരുന്നു അത്. മൃഗങ്ങളെപ്പോലും ആ വിപത്ത് സാരമായി ബാധിച്ചു. വളർത്തുമൃഗങ്ങളും വന്യമൃഗങ്ങളും വിശന്ന് ചാകുകയാണ്. ആ സമയത്ത് ദേശത്തെ സകല ജീവിതങ്ങളെയും സ്പർശിച്ച ഒരു ന്യായവിധിയായിരുന്നു വെട്ടിക്കിളിയാൽ ഉണ്ടായ ആ വിപത്ത്. ഈ സാഹചര്യം വന്നു ചേരുവാനുള്ള യഹോവയുടെ ദിവസത്തെ കാണിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നാം തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതലായി പഠിക്കുന്നതാണ്. പക്ഷേ അതിന്റെ മുന്നോടിയായി, അല്ലെങ്കിൽ മാതൃക പോലെ, പ്രവാചകൻ തന്റെ ദേശത്തുണ്ടായ നാശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. യഹോവയുടെ ദിവസം സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു എന്ന്. 15-ാം വാക്യത്തിൽ പറയുന്നു, വരുവാനുള്ള ദിവസം അന്ധകാരനിഭുടവും വിഷാദമൂഖവും പ്രശ്നപൂരിതവുമായിരിക്കും. ആ ദിവസം സഹിച്ചു നിൽക്കാകുന്നവൻ ആർ? ഈ സമയത്തിനെയാണ് മഹോപദ്രവം എന്ന് ദൈവത്തിന്റെ തിരുവചനം വിശദീകരിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അതിഭയങ്കരമായ ഈ സമയത്തിൽ കൂടി കടന്നു പോകാതെ രക്ഷപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഇത് ഒരു കെട്ടുകഥയല്ല, പിന്നെയോ യാഥാർത്ഥ്യം. ദൈവ തിരുവചനത്തിലെ വാക്കുകൾ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ നിറവേറും. ഇന്ന് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കത് വ്യക്തമാകുമല്ലോ. തന്നിൽ വിശ്വസിച്ച തന്റെ മക്കളെ ചേർക്കുവാൻ ക്രിസ്തു വീണ്ടും വരുന്നു. അപ്പോൾ താങ്കൾ ആ വലിയ കഷ്ടത്തിൽ ആകുമോ, അതോ ക്രിസ്തുവിന്റെ മനോഹര സാന്നിധ്യത്തിൽ ആമോദിക്കുമോ? ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കൂ സുഹൃത്തെ. പാപവഴികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കൂ സുഹൃത്തെ. മൂഢസ്വർഗത്തിൽ ജീവിക്കാതെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുവരൂ. ദൈവപൈതലാകൂ. ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇന്ന് നാം ഇതുവരെ പഠിച്ച വാക്യങ്ങളിൽ, അതായത് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, യഹോവയുടെ ദിവസത്തിന്റെ ഒരു ചെറിയ മാതൃക മാത്രമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. സകല സൃഷ്ടിയെയും ബാധിക്കുന്ന ഒരു കാലമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യം പ്രവാചകന്റെ കാലത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ലായിരുന്നു. കാരണം ആ ദേശത്ത് അന്ന് വെട്ടിക്കിളി മൂലം ഒരു വലിയ വിപത്ത്, ഒരു വലിയ ബാധ ഉണ്ടായതിനാൽ ജനം വളരെ കഷ്ടപ്പെടുകയായിരുന്നു. മനുഷ്യനും മൃഗങ്ങളും ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ. ദേവാലയത്തിൽ യാഗം കഴിക്കുവാൻ പോലും ഒരു വസ്തുവുമില്ല. മനുഷ്യരുടെ ഇടയിൽ നിന്നും സന്തോഷവും ഉല്ലാസഘോഷവും നഷ്ടപ്പെട്ട അവസ്ഥ. ഈ മിണ്ടാപ്രാണികളുടെ ഞരക്കവും ബുദ്ധിമുട്ടുമാകുന്നു കണ്ടു നിൽക്കാൻ വയ്യാത്തത്. ഇന്ന് അതുപോലൊരു സ്ഥിതി മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാകുന്നുവല്ലോ ദൈവത്തെ വെല്ലുവിളിച്ച് മനുഷ്യൻ ജീവിക്കുന്നത്. ആധ്യാത്മിക കാര്യങ്ങളിൽ ആർക്കും ഒരു താല്പര്യവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം. അതെ, ഭൗതികമായ സുഖം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മനുഷ്യർ. എന്നെ തെറ്റിദ്ധരിക്കരുതേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവിതം പന്താടുവാനുള്ളതല്ല, ഒറ്റ ആയുസ് മാത്രമേ ഉള്ളൂ. അതും വളരെ ചുരുങ്ങിയ ഒരു ആയുസ്. ഈ ആയുസ്സിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആയതിന് തക്ക പ്രതിഫലം വാങ്ങുവാൻ നാം എല്ലാം ദൈവസിംഹാസനത്തിനു മുൻപിൽ നിന്നേ മതിയാകൂ. യഹോവയുടെ ദിവസം വരുന്നു. അത് പലരും ചിന്തിക്കുന്നത് പോലെ സന്തോഷത്തിന്റെ ദിവസമല്ല, പിന്നെയോ അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. ആ ദിവസത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരേ ഒരു കൂട്ടം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് പാപം അനുദപിച്ചേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവർ മാത്രം. അല്ലാത്തവർ ആ വലിയ കഷ്ടത്തിലാകും. താങ്കളുടെ സ്ഥിതി എന്താണ്? ആ വലിയ കഷ്ടത്തിൽ നിന്നും വിടുവിക്കപ്പെടുമെന്ന ഉറപ്പ് ഇന്ന് താങ്കൾ സമ്പാദിക്കുമോ? ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിക്കുമോ? തീർച്ചയായും അങ്ങനെയുള്ള ജീവിതം ധന്യമാണ്, അങ്ങനെയുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതാണ് ഇവിടെ പ്രവാചകൻ തന്റെ ജനത്തോട് പറഞ്ഞു മനസ്സിലാക്കുന്നു. അവരെ അവൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. അവരോട് പറയുന്നു, നിങ്ങൾ യഹോവയുടെ ദിവസം വളരെ ചിന്തിച്ച് മനസ്സിലാക്കി അഭിമുഖീകരിക്കേണ്ട ഒന്നാണ്. രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം, ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കാം. രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ, സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ, യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. യഹോവയുടെ ദിവസം വരുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, പ്രവചന എഴുത്തുകാരിൽ ആദ്യത്തെ ആളായ യോവൽ നൂറ്റാണ്ടുകളിലൂടെ ദർശിച്ച് വരുവാനിരിക്കുന്ന യഹോവയുടെ ദിവസം കാണുകയാണ്. അന്ധകാരത്തോടുകൂടി അത് ആരംഭിക്കുന്നുവെന്ന്, അതെ, ന്യായവിധിയോടുകൂടി ആരംഭിക്കുന്ന യഹോവയുടെ ദിവസം. അപ്പോൾ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കും. മലാക്കി പ്രവാചകൻ അവനെക്കുറിച്ച് പറയുന്നത്, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്നാണ്. സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ. സിയോൻ എന്നതും എന്റെ വിശുദ്ധ പർവ്വതം എന്നതും യെരുശലേമിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അവർ കാഹളം ഊതണം, ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. കാഹളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. ദൈവ തിരുവചനമാകുന്ന ബൈബിളിനെ കുറിച്ച് ആകമാനം ഒരറിവ് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ എല്ലാ വശത്തു നിന്നും യുക്തിയുക്തമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. എഴുത്തുകാരൻ പറയുന്നതിനെ അംഗീകരിക്കുവാൻ എഴുതുന്ന പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സാധിക്കും. പലർക്കും ഇങ്ങനൊരു അറിവില്ലാത്തത് കൊണ്ട് ദൈവവചനത്തോട് താല്പര്യമില്ല എന്ന് മാത്രമല്ല, സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള ഒരു കാര്യമായി ബൈബിൾ പഠിക്കുന്നു. കാഹളം ഊതുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണല്ലോ ഇത്രയും ഞാൻ കാട് കയറിയത്. എന്താകുന്നു ഈ കാഹളം ഊതുന്നതിന്റെ പ്രാധാന്യത? സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ മരുഭൂമിയിലൂടെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചു, വെള്ളി കൊണ്ട് രണ്ട് കാഹളമുണ്ടാക്കുവീൻ എന്ന്. ദൈവം മോശയ്ക്ക് കൊടുത്ത നിർദ്ദേശം ഇപ്രകാരമായിരുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം വാക്യങ്ങൾ നാം അത് വായിക്കുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരെ അവിടെ നിയന്ത്രിക്കുവാൻ ദൈവം കാഹളങ്ങൾ ഉപയോഗിച്ചു. മുൻപോട്ട് പോകുവാൻ തയ്യാറാകൂ എന്നത് അറിയിക്കുവാനായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കാഹളം ഊതുന്നത്. മേഘസ്തംഭം ഉയർന്നു മാറുമ്പോൾ അവർ സമാഗമന കൂടാരം പൊളിച്ചെടുക്കും. പെട്ടെന്ന് കാഹളം വീണ്ടും ഊതും. അപ്പോൾ മോശയും അഹ്റോനും യഹൂദാ ഗോത്രത്തിന്റെ മുൻപിൽ നടക്കും. യഹോവയുടെ നിയമപ്പെട്ടകവും അവരോടുകൂടെ മുൻപിൽ പോകും. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ സമാഗമന കൂടാരത്തിന്റെ 4 വശത്തുമായിരുന്നു പാളയം ഇറങ്ങിയിരുന്നതെന്ന് കാര്യം മറക്കരുത്. ഒരു വശത്ത് 3 ഗോത്രങ്ങൾ വെച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ കാഹളം ധ്വനിക്കുന്നത് കേട്ട് ഓരോ വശത്തുമുള്ളവർ മുറ അനുസരിച്ച് യാത്ര പുറപ്പെടും. യഥാർത്ഥത്തിൽ ജനങ്ങൾ മൊത്തം യാത്ര പുറപ്പെടുവാൻ കാഹളം 7 വ്യത്യസ്ത സമയങ്ങളിൽ ഊതണം. ഇനിയും തിരുവചനത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാടിൽ നാം വരുമ്പോൾ കാഹളം വീണ്ടും ഊതുന്നത് നാം കാണുന്നു. പുതിയ നിയമസഭയുമായി ബന്ധപ്പെടുത്തിയാണിത് പറഞ്ഞിരിക്കുന്നത് എന്ന് ചിലർ വാദിച്ചാൽ തന്നെ പുതിയ നിയമസഭയിൽ കാഹളം ഊതുക എന്നൊന്നില്ല. ഈ കാര്യം നാം മറന്നുപോകരുത്. കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ ഉണ്ടാകുവാൻ പോകുന്ന കാഹളധ്വനി ക്രിസ്തുവിന്റെ തന്നെ ഗംഭീരനാദം ആയിരിക്കും. 1 തെസ്സലോനിക്കർ 4:16 നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. നോക്കണേ, കാഹളത്തിന്റെ ശബ്ദം പോലെ ആയിരിക്കും അവന്റെ ശബ്ദം. വെളിപ്പാട് പുസ്തകത്തിലെ 7 കാഹളങ്ങൾ പുതിയ നിയമസഭയുമായി ബന്ധപ്പെടുത്തിയേ അല്ല പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാടിലെ 7 കാഹളങ്ങൾ ഊതുമ്പോൾ അത് ഊതുമ്പോഴേക്കും സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കും. ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയാകുന്നു ഈ 7 കാഹളങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് മരുഭൂമിയിൽ മുൻപോട്ട് പോകുവാൻ 7 കാഹളധ്വനികൾ ഉണ്ടായിരുന്നതുപോലെ സംഖ്യാപുസ്തകം നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഓരോ പ്രാവശ്യം കാഹളം ഊതുന്നതും ഓരോ പ്രത്യേക കാര്യത്തിന് വേണ്ടിയായിരുന്നു. അവ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്ന ഒരു മാർഗമായിരുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം അത് കാണും. 10-ാം അധ്യായം 9 വാക്യത്തിൽ വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം നൽകുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധസമയത്ത് കാഹളം ഊതുന്നതിന്റെ സാരം തങ്ങളുടെ രാജ്യത്തെ ശത്രുവിൽ നിന്നും രക്ഷിക്കുന്നതിന് സൈന്യത്തെ വിളിക്കുവാനാണ്. ഇവിടെ യോവേലിന്റെ പ്രവചനത്തിൽ അദ്ദേഹം പറയുന്നു, സിയോനിൽ കാഹളം ഊതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. എന്തിനാണെന്നറിയാമോ? യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ക്രിസ്തു തന്റെ സഭയെ ഈ ഭൂമിയിൽ നിന്നും എടുത്തതിന് ശേഷം അവൻ വീണ്ടും ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് തിരിയും. ഈ കാരണത്താൽ ലോകം മുഴുവൻ ആ പ്രദേശത്തിനെതിരായി തീരും. യഹോവയുടെ ദിവസത്തിന്റെ ആരംഭം ഇതായിരിക്കും. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലായി നാളെ ചിന്തിക്കാവുന്നതാണ്. ഈ ഭാഗം വളരെ സൂക്ഷ്മതയോട് വളരെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.